ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായി പടരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. എറണാകുളം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗണേഷ് മോഹന്റെ കുറിപ്പ്. നമ്മുടെ എല്ലാ രാത്രികളിലെയും കാവൽക്കാർ എന്ന തലവാചകത്തിൽ 2019 ജൂൺ മാസം 7-ാം തീയതി രാത്രിയിലെ സംഭവം കുറിക്കുന്നു. ഡോക്ടറുടെ എഴുത്തിന്റെ വള്ളി പുള്ളി വിടാതെ അതുപോലെ പറയാം. ഇന്നലെ രാത്രി അല്പം ആശങ്കപ്പെട്ടു. ഭീഷണി തെല്ലൊന്നടങ്ങി എന്ന് നിരീക്ഷിച്ചിരുന്നപ്പോൾ ജില്ലാ ഹെൽത്ത് ഓഫീസർ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ സർവ്വ സജ്ജീകരണങ്ങളുമുള്ള ആംബുലൻസുകളിൽ എത്തിച്ച 3 രോഗികൾ മൂർച്ഛിച്ച നിപ്പാരോഗമെന്ന സംശയത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അഡ്മിറ്റായി. ഒന്ന് പതറി. ആശങ്ക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ വിവരം ഡൽഹിയിലുള്ള ടീച്ചറോട് പറഞ്ഞു. ടെൻഷൻ വേണ്ട ഗണേഷ്, എല്ലാം ശരിയാകും. നമ്മുടെ പുതിയ സംവിധാനത്തിൽ ടെസ്റ്റ് ചെയ്യൂ. ഞാൻ വാച്ചിൽ നോക്കി. സമയം രാത്രി 9:30. പൂനെ സംഘം ലാബ് പൂട്ടി വിശ്രമിക്കാൻ പോയിരുന്നു. ഞാനവരെ തിരിച്ചു വിളിച്ചു. ഒരു മടിയും കൂടാതെ അവർ തിരികെ വന്നു. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാം, പക്ഷെ തീരുമ്പോൾ നേരം വെളുക്കും. സർ, ഞങ്ങൾക്ക് ഭക്ഷണവും തിരികെ പോകാൻ ഒരു വാഹനവും റെഡിയാക്കി തരിക. ഈ കേന്ദ്രസംഘം എന്നൊക്കെ പറയുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് ആലപ്പുഴയിലെ ജൂൺ മാസത്തിലെ പ്രളയം പഠിക്കാൻ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന സംഘങ്ങളായിരുന്നു മനസ്സിൽ. പക്ഷേ ഇത് ഡോക്ടർ റീമ സഹായിയുടെ നേതൃത്വത്തിൽ 3 മിടുമിടുക്കികൾ. നിപ്പയുടെ വാപ്പാ വൈറസുകളെക്കൊണ്ട് അമ്മാനമാടുന്നവർ. കൺസിഡർ ഇറ്റ് ഡൺ, ഞാൻ പറഞ്ഞു. ഡോക്ടർ മനോജ് ഞൊടിയിടയിൽ അവർക്ക് കേക്കും ജ്യൂസും സംഘടിപ്പിച്ചുകൊണ്ട് ഓടിവന്നു. രോഗികളുടെ സാമ്പിളുകൾ അവധാനതയോടെ എടുത്ത് എന്റെ കുഞ്ഞനിയൻ ഡോക്ടർ നിഖിലേഷ് ലാബിലെത്തിക്കുമ്പോൾ സമയം 12 കഴിഞ്ഞിരുന്നു. 4-5 ദിവസത്തെ ക്ഷീണം കാരണം ഞാൻ മെല്ലെ മയങ്ങി വീണു. വെളുപ്പിന് 3:30 ആയപ്പോൾ എന്റെ ഫോണിന്റെ ബസർ കേട്ട് ഞെട്ടി ഉണർന്നു. ഡോക്ടർ റീമ ഹിയർ, ഓൾ യുവർ സാമ്പിൾസ് ആർ നെഗറ്റീവ്. ഞാൻ ഉച്ചത്തിൽ ചിരിച്ചു. ആശ്വാസ ചിരി. ടീച്ചറോട് പറയണം. ഈ സമയം പറയണോ അതോ നേരം പുലരുന്നവരെ കാക്കണോ? വിളിച്ചു നോക്കാം. അങ്ങനെ രാത്രി 3:40 റിസൾട്ട് പറയാൻ ഞാൻ ടീച്ചറെ വിളിച്ചു. ഒറ്റ റിംഗ് തീരും മുമ്പേ ടീച്ചർ ഫോണെടുത്തു. ഗണേഷ് പറയൂ, റിസൾട്ട് നോർമൽ അല്ലേ? അതെ ടീച്ചർ. ഇനി നീ ഉറങ്ങിക്കൊള്ളൂ, അവനവന്റെ ആരോഗ്യം നോക്കണേ. ശരി ടീച്ചർ, ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ വെച്ചു. ആയിരക്കണക്കിന് കാതങ്ങളകലെ തനിക്കൊരു പരിചയവുമില്ലാത്ത 3 പേരുടെ റിസൾട്ട് അറിയാൻ ഉണർന്നിരിക്കുന്ന ഫോൺ ഒറ്ററിങ്ങിലെടുക്കുന്ന ആരോഗ്യമന്ത്രി. അത്താഴം കഴിക്കാതെ അന്യനാട്ടിൽ നട്ടപ്പാതിരാക്കി നിപ്പ വൈറസിനെ പരതുന്ന 3 ധൈര്യശാലി പെണ്ണുങ്ങൾ. കോഴിക്കോട് നിന്നും വന്ന് 1 ആഴ്ചയായി വീടും വീട്ടുകാരെയും കളഞ്ഞ് എറണാകുളത്തെ രോഗികൾക്കുള്ള ചികിത്സയും സംവിധാനങ്ങളും ചിട്ടപ്പെടുത്താൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഡോക്ടർ ചാന്ദിനി. ഇവരൊക്കെയാണ് മരണതാണ്ഡവങ്ങളിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ കാവൽ നിൽക്കുന്നത്. പിന്നെ ഈ യുദ്ധത്തിൽ നമ്മെ വിജയിപ്പിക്കാൻ അക്ഷീണ പരിശ്രമം ചെയ്യുന്ന പൂനെയിൽ നിന്നും കൊണ്ടുവന്ന നിപ്പ ടെസ്റ്റ് മെഷീൻ. ഈ യുദ്ധം മഹാമരണത്തിനെതിരെ മനുഷ്യനും യന്ത്രങ്ങളും ചേർന്നൊരുക്കുന്ന വിശാല സഖ്യമാണ്. തീർന്നില്ല, ഡോക്ടറുടെ ഒരു പോസ്റ്റ് കൂടി വായിക്കണം. അത് ജൂൺ 5-ാം തീയതി ബുധനാഴ്ച എഴുതിയതാണ്. സമയം രാത്രി 10 മണിയോടടുത്ത്. ദൂരെ മഴയത്ത് ഞങ്ങളുടെ ആശുപത്രിയിലെ 2 ക്ലീനിംഗ് തൊഴിലാളികൾ നിപ്പ ഐസൊലേഷൻ വാർഡിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മാലിന്യ വണ്ടിയുമായി കുന്നിറങ്ങിപ്പോകുന്നു. വേണമെങ്കിൽ മഴ കാരണമായി പറഞ്ഞ് അവർക്ക് പോകാതിരിക്കാം. പക്ഷെ അതല്ല, അവർ സാധാരണയിൽ സാധാരണക്കാർ. ഉറച്ച കാൽവെപ്പുകളോടെ, ഭയത്തെ ശാസ്ത്രം കൊണ്ട് നേരിട്ടവർ. അല്പം താത്വികമായി പറഞ്ഞാൽ വെള്ളനിറത്തിലുള്ള ആ ഐസൊലേഷൻ സ്യൂട്ട് അണിഞ്ഞാൽ പിന്നെ ഡോക്ടറും രോഗിയും നഴ്സും ക്ലീനറും എല്ലാം ഒന്നുപോലെയാകുന്നു. ജാതിയില്ല, മതമില്ല, പണ്ഡിതനില്ല, പാമരനില്ല. നിപ്പാകാലത്തെ മനുഷ്യർ എങ്ങനെയാണ് എന്ന് ഡോക്ടറുടെ ഈ 2 കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാണ്. ആരോഗ്യവകുപ്പിന്റെ അവസാന വാക്കായ ആരോഗ്യമന്ത്രി മുതൽ ആശുപത്രിയിലെ ക്ലീനിംഗ് തൊഴിലാളികൾ വരെ അർപ്പണബോധത്തോടെ, അല്ലെങ്കിൽ അത്തരം വാക്കുകൾക്കും അപ്പുറം സാധാരണ മനുഷ്യർ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അലിവോടെ അടുത്തു നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കാലം. കേരളത്തിൽ പ്രളയകാലത്തെ മനുഷ്യർ ഇതുപോലെയായിരുന്നു. ഒറ്റപ്പെട്ട ചില അപശബ്ദങ്ങൾ ഒഴിച്ചാൽ മനുഷ്യരൊന്നായി നിന്ന കാലമായിരുന്നു. വാസ്തവത്തിൽ ഇടങ്ങൾക്കനുസരിച്ച് ഇടപെടാൻ നമുക്ക് കഴിയുമെന്ന് തെളിയിച്ച സന്ദർഭങ്ങളാണ് ഇവ രണ്ടും. പല കാര്യങ്ങളിലും വൈവിധ്യമുള്ളവരാണ് ഓരോ മനുഷ്യരും. പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു കാരണമെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവിതം എത്ര സുന്ദരമാകും. അതുതന്നെയാണ് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ മുതൽ ആശുപത്രിയിലെ ക്ലീനിംഗ് തൊഴിലാളികൾ വരെ നമുക്ക് കാണിച്ചു തരുന്നത്. അതവരുടെ ജോലിയാണ്, അതവരുടെ കർത്തവ്യമാണ്, അതവർ ഭംഗിയായി നിറവേറ്റുന്നു എന്നതിനപ്പുറം മറ്റെന്താണുള്ളത് എന്ന് വേണമെങ്കിൽ ദോഷക്കണ്ണോടെ നമുക്ക് കാണാം. പക്ഷെ അപ്പോഴും നമുക്കറിയാം, സ്ഥാനങ്ങൾക്കും പദവികൾക്കുമൊക്കെ വലുതായി മനുഷ്യനെ തിരിച്ചറിയുന്ന, മനുഷ്യനായി തന്നെ തുടരുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയൂ എന്ന്. അടുത്തു നിൽക്കാനും ചേർത്തു പിടിക്കാനും അടിവുള്ള ചിലരെങ്കിലും ഉണ്ടെന്നുള്ള വിശ്വാസം നൽകുന്ന ആത്മബലം ചെറുതല്ല. ശൈലജ ടീച്ചർ നിങ്ങളത് നൽകുന്നുണ്ട്.